സുപ്രഭാതം. ഇന്ന് സെപ്റ്റംബർ 28. ടച്ച്ഡ് ബൈ എൻ ഏഞ്ചൽ എന്നൊരു പ്രയോഗമുണ്ടല്ലോ, അതൊരു അളവുകോലായി ഉപയോഗിച്ചാൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഏറ്റവും അധികം ഇന്ത്യക്കാരെ സ്പർശിച്ച, കോൾമയർ കൊള്ളിച്ച, സാന്ത്വനം ഏകിയ സ്ത്രീ മിക്കവാറും നമ്മുടെ ഇന്ന് ജനിച്ച തരണിമണി ആവണം എന്നാണ് ക്ലാത്തൻ്റെ ബലമായ സംശയം. ഏതായാലും സംശയം തീർക്കാൻ നിങ്ങളുണ്ടല്ലോ ചാരത്ത്, ചെവിയോർത്ത് പിടിച്ച്. സ്കൂളിൽ പോയിട്ടില്ല, കാരണം അപ്പൻ ദീനനാഥന് ചെറിയൊരു നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നതിനാൽ മഹാരാഷ്ട്രയിലെ പട്ടണങ്ങളിൽ കയറി ഇറങ്ങി സ്ഥിരം യാത്രയായിരുന്നു. അതിനാൽ മറാഠിയും ഹിന്ദിയുമൊക്കെ വീട്ടിലെ വേലക്കാരത്തി, അമ്മ എന്നിവിടങ്ങളിൽ നിന്നും, പാട്ടുകാരനും കൂടിയായിരുന്ന അച്ഛൻ്റെ പക്കൽ നിന്നും പാടാനുള്ള ബാല്യപാഠങ്ങളും. തട്ടിമുട്ടി ജീവിച്ചു വന്നതിനാൽ അച്ഛൻ പെട്ടെന്ന് മരിച്ചപ്പോൾ 14 വയസ്സിൽ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ലതയുടെ തോളിൽ വീണു. അമ്മയെയും അനിയത്തിമാരെയും അനിയനെയും പോറ്റണം. അങ്ങനെയാണ് അവരുടെ സ്ഥിതിയിൽ കരുണ തോന്നിയ ഒരു മറാഠിക്കാരൻ്റെ ചെറിയ സിനിമാ കമ്പനിയിൽ അല്പം അഭിനയവും പാട്ടും തുടങ്ങുന്നത് ജീവിക്കാൻ. താമസിയാതെ കുടുംബവുമായി ബോംബെയിലെത്തുന്നു. സ്റ്റുഡിയോകൾ ഊറും നടന്ന് നടന്ന് ഒടുവിൽ ഒരാൾ കടാക്ഷിക്കുന്നു, ഗുലാം ഹൈദർ, ഒരു മ്യൂസിക് ഡയറക്ടർ. അങ്ങേരുടെ ശുപാർശ മുഖേന ആദ്യമായിട്ട് സിനിമയിൽ പാടാൻ ചാൻസ് കിട്ടി 1948 മജ്ബൂർ എന്ന സിനിമയിൽ. ദിൽ മേരാ തോഡ മുജേ കഹീ കീ കന ചോഡ എന്നുള്ള പാട്ട് 32 തവണ പാടിക്കഴിഞ്ഞിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ അടുത്ത വർഷം ഇറങ്ങിയ ഹിന്ദിയിലെ പ്രഥമ ഹൊറർ സിനിമ മഹൽ, അതിലെ പാട്ടാണ് ഹിറ്റാകുന്നത്. ചെറുപ്പക്കാരൻ വക്കീലായ അശോക് കുമാർ താമസിക്കുന്ന പഴയ ബംഗ്ലാവിൽ രാത്രിയിൽ ഈ പാട്ടും പാടി വരുന്ന ഗോസ്റ്റ് ആണ് നായിക. അശോകൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ ഭാര്യ ആകാതെ പോയ മധുബാല ഗോസ്റ്റ്. കേട്ടിട്ട് ഇതിൻ്റെ 10 വർഷം കഴിഞ്ഞിറങ്ങിയ മധുമതിയുടെ ഒരു ചുവ തോന്നുന്നു. ആ പോട്ടെ, ലതാ മങ്കേഷ്കർ വളരെ ചുമതലാബോധത്തോടെ കുടുംബത്തെ പോറ്റാൻ ഓടി നടന്ന് പണിയെടുക്കുന്നതിനിടയിൽ ഒരു അനുജത്തിക്ക് യാതൊരു കൂസലവുമില്ലാതെ അടിച്ച് പൊളിച്ച് ജീവിക്കാനായിരുന്നു താല്പര്യം. അങ്ങനെയാണ് 16 വയസ്സിൽ കുടുംബത്തിൻ്റെ മുഴുവൻ മാനം കരുതിക്കൊണ്ട് ആശ 31-കാരൻ ഗൺപത് റാവു ഭോസ്ലെയുടെ കൂടെ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിക്കുന്നത്. സഹോദരികൾ പിന്നെ കുറേ വർഷത്തേക്ക് നോ കമ്മ്യൂണിക്കേഷൻ. ഈവൻ ആശ 3 പ്രസവിച്ചതിന് ശേഷം ഭർത്താവിനെ വിട്ട് കഴിഞ്ഞിട്ടും അവർ തമ്മിൽ നോ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നെങ്കിലും പ്രവർത്തിച്ചിരുന്നത് സെയിം ഫീൽഡിലായിരുന്നു, സിനിമ പാട്ടുകൾ. ലത ഉയരത്തിൽ പറഞ്ഞത് കാരണം പാടുന്ന കാര്യത്തിൽ സെലക്റ്റീവ് ആയിരുന്നു. ആശ ബോൺസ്ലെ കിട്ടുന്നതെല്ലാം പാടി. ഇവർ താമസിച്ചിരുന്നത് ബോംബെയിൽ പെഡർ റോഡിൻ്റെ 2 വശത്തുള്ള അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സുകളിലായിരുന്നു. എന്നിട്ടോ 2 വീട്ടിലും പണിതിരുന്നത് ഒരേ വീട്ടുകാരി. ലതയ്ക്ക് എന്തുകൊണ്ടോ മ്യൂസിക് ഡയറക്ടർ OP നയ്യറിനോട് താല്പര്യമില്ലായിരുന്നതിനാൽ അങ്ങേർക്ക് വേണ്ടി ഒറ്റ പാട്ടും പാടിയിട്ടില്ല. എന്നാൽ ആശയ്ക്ക് ആദ്യകാലങ്ങളിൽ കിട്ടിയത് മിക്കതും OP നയ്യർ മുഖേനയുള്ള പാട്ടുകളായിരുന്നു. ചേച്ചിയും അനിയത്തിയും തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നെങ്കിലും ലത അറിയാതെ ആശയ്ക്ക് ചില അവസരങ്ങൾ ഒരുക്കി കൊടുത്തു. അപ്പൻ ബർമൻ ഏതോ മാസികയിൽ പറഞ്ഞു, ഹു മേഡ് ലതാസ് കരിയർ, വി കമ്പോസേഴ്സ്, വി ഗീവ് ഹർ ദ സോങ്സ്. 3 വർഷത്തേക്ക്, അതായത് മകൻ ബർമൻ ഇടപെട്ട് സീസ് ഫയർ കൊണ്ടുവരുന്നവരെ, ലത ബർമനുമായി മിണ്ടിയിട്ടില്ല. ആ ഗ്യാപ്പിൽ ആശ അപ്പൻ ബർമന്റെ പാട്ടുകളിലൊക്കെ കയറിപ്പറ്റി. ഗ്രാമഫോൺ റെക്കോർഡ് കമ്പനികളുടെ റോയൽറ്റി വിഷയത്തിൽ 5 വർഷം ലത മുഹമ്മദ് റാഫിയുമായി പിണങ്ങിയിരുന്ന കാലത്ത് ആശയ്ക്ക് റാഫിയുമായി ഡ്യുവറ്റ് പാടാൻ ധാരാളം അവസരം കിട്ടി. ഇനി നമുക്ക് വെറുതെ ലതയുടെ കൂടെ ഡീക്കേഡ്സിലൂടെ ഒരു സംഗീത നടത്തം ചെയ്യാം. ഇത് 1950s അനാർക്കലിയിൽ ലാസ്റ്റ് സീനിൽ ബീന റായ് ഇത് പാടുമ്പോൾ കല്ലാശാരിമാർ ചുറ്റിനും ഖബറിൻ്റെ മതിലുകൾ പണിത് കംപ്ലീറ്റ്ലി അടയ്ക്കുന്നതോടെ പാട്ടും സിനിമയും കഴിയും. അവൾ അതിൽ ശ്വാസം കിട്ടാതെ മരിക്കുന്നതാണ് എൻ്റെ. സിക്സ്റ്റീസിലുള്ള ഇതിൻ്റെ പേര് മുഗൾ ഇ ആസാമാണെങ്കിലും കഥ അനാർക്കലി തന്നെയാണ്. മധുബാല അക്ബറിനെ ചൊടിപ്പിക്കുന്ന രീതിയിൽ ഗംഭീരമായി ഡാൻസ് ചെയ്ത് പാടുന്നതാണ് രംഗം. ഇതിന് പൃഥ്വിരാജ് കപൂർ അക്ബർ ആയപ്പോൾ കക്ഷിക്ക് അനാർക്കലിയോട് അലിവ് തോന്നിയത് കാരണം ആരും അറിയാതെ, സലീം പോലും അറിയാതെ, അവളെ ജീവനോടെ നാട് വിടാൻ സമ്മതിച്ചു. അങ്ങനെയാണ് സിനിമ അവസാനിക്കുന്നത്. ഇത് 70s ഇറങ്ങിയ പടോസൻ സിനിമയിൽ ആശ ബോൺസ്ലെയുടെ ഒപ്പം പാടുന്നതാണ്. ഒരു പറ്റം പെണ്ണുങ്ങൾ സൈറ ബാനുവിൻ്റെ നേതൃത്വത്തിൽ സൈക്കിൾ ചവിട്ടി പോകുന്നതാണ് സീന്.
Oh.
1980സിൽ ടീന മൊനിമും ഋഷി കപൂറും കൂടി കർസ് സിനിമയിൽ. അനിൽ അംബാനിയെ കെട്ടിയതോടെ ടീനയ്ക്ക് പിന്നെ ഈ മെനക്കെട്ട സിനിമ പണിക്ക് പോകേണ്ടി വന്നില്ല. ഇത് കഴിഞ്ഞ സെഞ്ചുറിയുടെ ലാസ്റ്റ് ഭാഗം എത്തിയപ്പോൾ മേനെ പ്യാർ കിയ സിനിമയിൽ ആൽബർട്ട് പിൻഡോക്കോ ക്യോം ഗുസ്സ ആത്ത ഹേ, അതുപോലെ വെയിറ്റുള്ള സിനിമ പേരുകളുടെ സ്റ്റോക്ക് തീർന്ന കാലത്ത് ഇറങ്ങിയ പടം. പാട്ടല്ലാത്ത മൂന്നാല് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നിർത്താം. ലതാ മങ്കേഷ്കറിൻ്റെ ഫേവറേറ്റ് ടൂറിസ്റ്റ് സ്പോട്ട് ലാസ് വേഗാസ്. അവിടുത്തെ കാസിനോകളിൽ രാത്രി മുഴുവൻ സ്ലോട്ട് മെഷീനുകൾ കളിച്ച് കാശുണ്ടാക്കും. ക്രിക്കറ്റ് ഭ്രാന്തിയായിരുന്നു. ഡോൺ ബ്രാഡ്മാൻ്റെ സൈൻഡ് ഫോട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു. തെന്തുൽക്കർ പതിവായി വീട്ടിൽ വന്നിരുന്നു. വളരുന്ന കാലത്തെ ഏറ്റവും വലിയ അഭിലാഷം വലുതാകുമ്പോൾ കെ എൽ സൈഗലിനെ കല്യാണം കഴിക്കണം എന്നായിരുന്നു. യൂൾ ബ്രിന്നർ അഭിനയിച്ച ദ കിങ് ആൻഡ് ഐ സിനിമ 15 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. മലയാളത്തിൽ ഒരു പാട്ടേ പാടിയിട്ടുള്ളൂ, നെല്ലിലെ കദളി ചെങ്കദളി ചെങ്കദളി പൂവേണോ. അത് മിക്കവാറും സലിൽ ചൗധരി ചെവിക്ക് പിടിച്ച് പാടിപ്പിച്ചതായിരിക്കണം. നമുക്ക് ചെവിയിലൂടെ ഹൃദയത്തിലേക്ക് ധാരാളം മധുരം പകർന്നു തന്ന ഈ നൈറ്റിംഗേലിന് ഏറെ ഏറെ നന്ദി പറഞ്ഞുകൊണ്ട് ശ്രോതാക്കൾക്കെല്ലാം പരിപൂർണ ആരോഗ്യവും പാകത്തിനുള്ള സമ്പത്തും നേർന്നുകൊണ്ട് വെറും റേഡിയോ പാട്ടിലൂടെ നിർവൃതിയിലെത്തുന്ന ഒരു കുമരകം കയറി.